2020 March 5 വ്യാഴാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ 7 പേജിൽ നിന്നും ദേവനന്ദയുടെ മരണം. ഈ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. മുൻ SP ജോർജ് ജോസഫ് കേരള കൗമുദിയോട്. VB ഉണ്ണിത്താൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊല്ലം നെടുമൺകാവ് ഇളവൂരിൽ ഇത്തിക്കരയാറിന്റെ കൈവഴിയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദേവനന്ദയുടെ മരണത്തിൽ ഏറെ ദുരൂഹതകളുണ്ടെന്ന് മുൻ SPയും അന്വേഷണ വിദഗ്ധനുമായിരുന്ന ജോർജ് ജോസഫ് കേരള കൗമുദിയോട് പറഞ്ഞു. ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് സാഹചര്യങ്ങൾ. പോലീസ് ഇനിയും ഒരുപാട് വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 10 സംശയങ്ങൾ. 1, പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ കുട്ടിയുടെ കാലിൽ മണ്ണുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കേണ്ടിയിരുന്നു. ചെരുപ്പിടാതെയാണ് കുട്ടി പോയതെങ്കിൽ കാലിൽ മണ്ണുണ്ടാകും. എത്ര മണിക്കൂർ വെള്ളത്തിൽ കിടന്നാലും ചെറിയ തോതിലെങ്കിലും മണ്ണ് കാലിന്റെ അടിഭാഗത്തുണ്ടാവും. മണ്ണ് കിട്ടിയിരുന്നെങ്കിൽ ഏത് വഴി എവിടെയൊക്കെ പോയെന്ന് വ്യക്തമായി കണ്ടെത്താമായിരുന്നു. 2, ആരെങ്കിലും കുഞ്ഞിനെ എടുത്തുകൊണ്ടു പോയെങ്കിൽ കാലിൽ മണ്ണുണ്ടാവില്ല. എത്ര ജോഡി ചെരുപ്പ് കുട്ടിക്കുണ്ടെന്ന് നോക്കണം. ഇന്നത്തെ കുട്ടികൾ പൊതുവെ ചെരുപ്പിടാതെ പുറത്തിറങ്ങാറില്ല. ചെരുപ്പുകൾ വല്ലതും നഷ്ടമായിട്ടുണ്ടോ എന്ന് നോക്കണം. ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പലതും തെളിയിക്കാനാവും. 3, കുട്ടി മരിച്ചു കിടന്ന ഇത്തിക്കരയാറിന് സമീപത്തെ പ്രദേശം വിജനമാണ്. ഈ സ്ഥലത്തു കൂടി സാധാരണ കുട്ടികൾ പോകാൻ മടിക്കും. അബദ്ധത്തിൽ കുട്ടി കാൽ വഴുതി വീണുവെന്നാണ് പോലീസ് കരുതുന്നതെങ്കിൽ കുട്ടിയുടെ ശരീരത്തിൽ കുറ്റിച്ചെടികളും മറ്റും ഉരസിയ പാടുകളുണ്ടാവും. പ്രത്യേകിച്ച് കുട്ടിയുടെ ശരീരത്തിൽ ചുവന്നതോ നീൽച്ചതോ ആയ പാടുകൾ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഇത്തരം പാടുകളില്ലാത്തത് ദുരൂഹത ഉണർത്തുന്നു. 4, കുട്ടി മരിച്ചു കിടന്ന സ്ഥലത്തിനടുത്തു നിന്ന് കണ്ടെത്തിയ ഷാൾ കേസിൽ ഏറെ നിർണായകമാണ്. അമ്മയുടെ ഷാൾ സാധാരണ കുട്ടികളെടുത്ത് സാരി പോലെ ചുറ്റിക്കളിക്കാറുണ്ട്. പക്ഷെ പുറത്തിറങ്ങി നടക്കുന്ന കുട്ടി അങ്ങനെ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇനി കുട്ടിയുടെ ശരീരത്തിൽ ഷാൾ ചുറ്റിയിരുന്നെങ്കിലും അത് കാണാനുള്ള സാധ്യത കുറവാണ്. വെള്ളത്തിൽ തനിയെ വീണെങ്കിൽ ഷാൾ ഒഴുകി മാറിയേനെ. കുട്ടി മരിച്ചു കിടന്നതിനടുത്തു നിന്ന് തന്നെ ഷാൾ കിട്ടിയത് ഏറെ ദുരൂഹത സൃഷ്ടിക്കുന്നു. ഷാളും മൃതദേഹത്തിനൊപ്പം ഒഴുകിയെത്താനുള്ള സാധ്യത ഒരിക്കലും ഉണ്ടാവില്ല. 5, മുങ്ങിമരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തള്ളിയിട്ടാലും എടുത്തിട്ടാലും ഷാളുകൊണ്ട് വലിച്ചു തള്ളിയാലും ആറ്റിൽ വീണു മരിക്കും. അത് മുങ്ങിമരണമാവും. എങ്ങനെയാണ് ആറ്റിൽ വീണതെന്നാണ് കണ്ടെത്തേണ്ടത്. സ്വാഭാവികമായ വീഴ്ചയെങ്കിൽ പാടുകൾ ശരീരത്തിൽ ഉണ്ടാവും. പാടുകൾ യാതൊന്നും കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിക്ക് ഒരാൾ കുട്ടിയെ എടുത്ത് എറിയാനുള്ള സാധ്യത തീർച്ചയായും പരിശോധിക്കപ്പെടും. 6, കുട്ടി വീണ സ്ഥലത്തു നിന്ന് ഒഴുകി മറുകരയിൽ എത്തിയതായാണ് നിഗമനം. ഇത് ശരിയാണെങ്കിൽ ആറ്റിലെ ഒഴുക്കിന്റെ ശക്തി പരിശോധിക്കേണ്ടതുണ്ട്. വേനൽക്കാലമായതിനാൽ ഒഴുക്കിന്റെ ശക്തി കുറയാനിടയുണ്ട്. അത് കൃത്യമായും പരിശോധിക്കപ്പെടേണ്ടതാണ്. 7, കുട്ടി വീണ് ഒഴുകിപ്പോയതാണോ എന്ന് പരിശോധിക്കാൻ പോലീസ് ഡമ്മി പരിശോധന നടത്തണം. ഇതിലൂടെ കുറെ കാര്യങ്ങൾ ചുരുളഴിയും. കുട്ടി കിടന്ന സ്ഥലവും പരിസരവും സൂക്ഷ്മമായി വിലയിരുത്തണം. 8, കുട്ടി രാവിലെ കഴിച്ച ഭക്ഷണവും വയറ്റിലുണ്ടായിരുന്ന ഭക്ഷണവും പരിശോധിക്കണം. രാവിലെ കൊടുത്ത ഭക്ഷണം തന്നെയാണോ കുഞ്ഞിന്റെ വയറ്റിലുള്ളതെന്ന് നോക്കിയാൽ വേറെ ഭക്ഷണം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നറിയാം. മലത്തിന്റെ അളവ് ഡോക്ടർമാർ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതും നിർണായക തെളിവാകും. 9, മുൻപും കുട്ടിയെ കാണാതായിട്ടുണ്ടെന്നുള്ള ചില വിവരങ്ങളും അന്നുണ്ടായ കാര്യങ്ങളും സൂക്ഷ്മമായി വിശകലനം ചെയ്യണം. അന്ന് കുട്ടിയെ കണ്ടെത്തിയ അവസ്ഥയും സാഹചര്യങ്ങളും കൂടി നോക്കണം. 10, അമ്മ വസ്ത്രമലക്കാൻ പോകുമ്പോൾ ദേവനന്ദ ജനലിലൂടെ അയൽപ്പക്കത്തെ കുട്ടിയോട് സംസാരിച്ചതായി ഒരു മൊഴി പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കുട്ടിയെ കാണാതായത് ഒരു മണിക്കൂർ മുൻപ് എന്ന നിഗമനം തെറ്റാകും. സംസാരിച്ചെങ്കിൽ അതിനടുത്ത സമയവും മരിച്ച സമയവും നിർണായകമാണ്.